അപ്പോൾ പേജ് നമ്പർ 213 നമുക്ക് ട്രേഡിംഗ് കൺസേൺഡ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് ആവശ്യമുള്ളത് എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുന്നു. അതിലാദ്യം കറണ്ട് അസറ്റാണ് നമ്മൾ കാണിക്കുന്നത്. കറണ്ട് അസറ്റ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഡെബ്റ്റേഴ്സ് വരും, സ്റ്റോക്ക് വരും, ക്യാഷ് വരും, പിന്നെ അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓടി, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ഇഫ് അനി എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും വരും. ഈ ഐറ്റംസിൽ ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റിൽ എന്തൊക്കെയാണ് വരിക എന്ന് നമുക്ക് കൃത്യമായിട്ട് ഓരോ ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവിടെ ആനുവൽ സെയിൽസ് 1 ലാക്ക് യൂണിറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് 8 rupees ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് 8 lakh ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ ക്വസ്റ്റ്യനിൽ ഒരു ഇൻഫോർമേഷനും കൂടി പറയുന്നുണ്ട്, പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് 25% ആണ്. നെറ്റ് പ്രോഫിറ്റ് 25% ആണ് എന്നുണ്ടെങ്കിൽ 8 lakh ഇരുപത്തഞ്ച് ശതമാനം 2 lakh വരും. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ്. അതായത് 8 lakh നിന്ന് 2 lakh കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 6 lakh എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. സോ ഡെബ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? കടത്തിന് സാധനം വാങ്ങുന്നവരാണ്. കടത്തിന് എത്ര പേരാണ് സാധനം വാങ്ങി എന്ന് നമുക്കറിയില്ല. സോ എത്രയാണോ സെയിൽസിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്, സെയിൽസ് കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നിട്ടുള്ളത്, അതിനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യും? ഡെബ്റ്റേഴ്സ് എമൗണ്ട് ആയിട്ട് അസ്യൂം ചെയ്യും. സോ ഡെബ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 6 lakh. സോ ഈ ഡെബ്റ്റേഴ്സിൻ്റെ എത്ര പോർഷനാണ് വർക്കിംഗ് ക്യാപിറ്റലിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് വെച്ചാൽ, ഇവിടെ ദി സെയിം ക്വസ്റ്റ്യനിൽ പേജ് നമ്പർ 213 ഇല്ലുസ്ട്രേഷൻ 2 4th ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ആവറേജ് ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് അനുവദിച്ച് കൊടുത്തിട്ടുള്ള സമയം അത് എത്രയാണ്? 8 ആഴ്ചയാണ്. സോ 8 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആനുവൽ ബേസിസിലേക്ക് ആനുവൽ ബേസിസിലാണ് ഇൻഫോർമേഷൻ നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ ഒരു വീക്കിൻ്റെ കേസിലേക്ക് നമ്മളത് കാണും. അപ്പോൾ 8 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെ കാണുകയെന്ന് വെച്ചാൽ, 6 lakh കോസ്റ്റ് ഓഫ് സെയിൽസ്. 6 lakh എന്ത് ചെയ്യണം? 8 / 52. 8 ആഴ്ച എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ 6 lakh എന്ന് പറയുന്നത് ആനുവൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. ഈ ആനുവൽ കോസ്റ്റ് ഓഫ് സെയിൽസിനെ 8 ആഴ്ചയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 / 52 എന്നിടണം. ദാറ്റ് മീൻസ് 52 എന്ന് പറയുന്നത് ഒരു വർഷത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് വീക്സിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? 52 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് അസറ്റിലെ നെക്സ്റ്റ് ഐറ്റം സ്റ്റോക്ക്. സ്റ്റോക്ക് നമ്മൾ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 12 weeks ആണ്. സോ 12 weeks എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 lakh × 12 / 52 ചെയ്യും. ഈ രണ്ടായിട്ടുമാണ് ഈ ക്വസ്റ്റ്യനിൽ എന്തായിട്ട് വരുന്നത്? കറണ്ട് അസറ്റ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യും. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യും. കറണ്ട് ലയബിലിറ്റി ഐറ്റംസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ആവറേജ് ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ബൈ സപ്ലയേഴ്സ് അനുവദിച്ച് തന്ന സമയം 4 weeks ആണ്. സോ 6 lakh × 4 / 52 നമ്മൾ ചെയ്യുമ്പോൾ 46,154 എന്ന എമൗണ്ട് അവിടെ കിട്ടുന്നുണ്ട്. ഇത്രയുള്ളൂ കറണ്ട് ലയബിലിറ്റി ഐറ്റം. സോ ടോട്ടൽ കറണ്ട് അസറ്റിന് കറണ്ട് ലയബിലിറ്റി ഐറ്റം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിനോട് കൂടിയിട്ട് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് ഇൻഫോർമേഷൻ പറയുന്നുണ്ട്, 10% ഫോർ കണ്ടിന്യൂസി. ഇപ്പം എത്രയാണോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ 10% കണ്ടിൻജൻസി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് 1,84,616 ടെൻ പെർസെൻറ്റേജ്. എത്ര വരും? 18,462. അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2,03,078 റുപ്പീസ് ആണ്. ഈ ഒരു കേസിൽ നമ്മൾ എന്തായിട്ട് കീപ്പ് ചെയ്യേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് കൺസേൺഡ് കേസാണ് നമ്മൾ നോക്കണേന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഫോർമാറ്റ് തന്നെയാണ്. കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി, ലാസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് പ്രൊവിഷൻ ഓർ മാർജിൻ ഫോർ കണ്ടിജൻസീസ് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷേ ഇവിടുത്തെ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആദ്യം റോ മെറ്റീരിയൽ ഉണ്ടാവും, വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കും, പിന്നെ നമ്മളത് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വെറും ഒരു സ്റ്റോക്ക് ആവില്ല, മൂന്ന് തരത്തിലുള്ള സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടാവും, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ കാണിച്ചിട്ട് പോലെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്സും നമ്മൾ കാണിക്കും. അതിനുശേഷം ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കാണിക്കും. അപ്പോൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിലൊക്കെ 13% ഓഫ് പ്രൊഡക്ഷൻ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എത്ര പേഴ്സൻറ്റേജ് ലേബർ വർക്ക് കഴിഞ്ഞു, എത്ര പേഴ്സൻറ്റേജ് മെറ്റീരിയൽ വർക്ക് കഴിഞ്ഞു, എത്ര പേഴ്സൻറ്റേജ് ഓവർ ഹെഡ് വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടിയും അതിൻ്റെ അണ്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അത് നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇത് ഇവിടെ പോസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഓക്കെ, പേജ് നമ്പർ 216 നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മാനുഫാക്ചറിങ് കൺസേൺ ആണ്. മാനുഫാക്ചറിങ് കൺസേൺ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ എത്ര, ഡയറക്റ്റ് ലേബർ എത്ര, ഓവർ ഹെഡ് എത്രയെന്നൊക്കെ നമുക്ക് അവിടെ പറയുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ചെയ്യും.